ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ എനിക്ക് പ്രിയങ്കരനായ കർത്തദാസൻ, മറ്റ് സെഷന്മാരായ ദേവിഭൃത്യന്മാർ, പ്രിയ സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ പൈതങ്ങൾ, ദൈവസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും വന്നവനും വരുവാനിരിക്കുന്നതിനുമായ യേശുവിൻ്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മളിവിടെ ആയിരിക്കുന്നത് യാദൃച്ഛികമാണ് എന്ന് തോന്നിയാലും ദൈവസന്നിധിയിൽ അത് നിർണയിക്കപ്പെട്ടതാണ്. അതുപോലെ ദൈവത്തിന് സ്തോത്രം. നമ്മൾ എന്തെങ്കിലും പറയാനോ കേൾക്കാനോ വേണ്ടി ഇവിടെ വന്നതല്ല. പലപ്പോഴും സുവിശേഷ യോഗങ്ങളിൽ പറയാറുണ്ട്, ഇതൊരു രാഷ്ട്രീയ യോഗമല്ല, ഒരു കലാപരിപാടിയല്ല, ശാസ്ത്രീയമായ ഏതെങ്കിലും കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് കൂടുന്ന ഒരു വേദിയല്ല. അതിലുപരി ഇതൊരു മതസമ്മേളനം പോലുമല്ല. ഞാൻ പല ബൈബിൾ സ്റ്റഡികളിലും മതവും സഭയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പലരും അത് ഒന്നാണെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അത് ഒന്നല്ല, അത് തികച്ചും രണ്ടാണ് എന്ന് ഞാൻ പറയുകയും അതെ അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ദൈവ വെളിപ്പാടിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓർത്തഡോക്സ് സഭയിൽ ജനിച്ചു വളർന്നു. അവിടെ വൈദിക സെമിനാരിയിൽ ഞാൻ ബി ഡി കോഴ്സിന് പഠിച്ചതാണ്. അതിനുശേഷം 7-ൽ പരം വർഷം ഒരു ഫുൾ ഫ്ലഡ്ജഡ്, അതായത് തികഞ്ഞ പൗരോഹിത്യം അവരവകാശപ്പെടുന്ന രീതിയിൽ പ്രാപിച്ച് കുർബാന വലിയ ഒരാളാണ്. എന്നെ പരിചയമില്ലാത്ത ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചെമ്പട്ടം ഏറ്റത് തന്നെയാണോ അതോ അങ്ങനെ പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കോട്ടയം ഭാഗങ്ങളിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ ഞാനിപ്പോൾ ബന്ധപ്പെടുന്നില്ല. പൗലോസ്ലീഹ പറഞ്ഞതാണ് എൻ്റെ ആദർശം. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, എന്നാൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്ന് വെച്ചാൽ യഹൂദന്മാരെ അടയാളങ്ങൾ കൂടെ തേടിക്കൊണ്ട് ഇരുന്നതിൻ്റെ പൂർത്തീകരണമായി വെളിപ്പെട്ടവനും യവനന്മാരായ തത്വചിന്തകന്മാർ കൂടുതൽ അറിയാനായിട്ട് ജ്ഞാനം തേടുവാനായിട്ട് അതെ കാംക്ഷിച്ചതിൻ്റെ പൊരുളായി ചരിത്രത്തിൽ വെളിപ്പെട്ടവനുമായ ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ, അവനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ചിലർ വെറും കുരിശ് പ്രസംഗിക്കുന്നവർ, വേറെ ചിലർ കുരിശിക്കപ്പെടാത്ത ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരുമുണ്ട്. എന്നാൽ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തമായ വാക്കുകളൊന്നും ഇവിടെ പറയാൻ ബന്ധപ്പെടുന്നില്ല. എൻ്റെ അതെ ടെക്സ്റ്റ് ബുക്ക് പാഠപുസ്തകം വേദപുസ്തകമാണ്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വായിച്ച് ദൈവത്തിൻ്റെ ആലോചന പറയാനാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 14 മുതൽ ചുരുക്കം ചില വാക്യങ്ങൾ ഇവിടെ കർത്താവിൻ്റെ ദാസന്മാർ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ സന്തോഷമായി.
അവൻ നീതീകരിക്കപ്പെട്ടവനായി.
പ്ലീസ് ലൂക്കോസ് 15:14.
എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു.
മതി, എല്ലാം വായിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിപ്പാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നേർനിലമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ജീവവചനങ്ങൾ ആകുന്ന ആ ജീവവിത്തുകളെ ഏറ്റുവാങ്ങുവാൻ സമർപ്പണമുള്ളവരായി നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കാം. അതിന് നമ്മൾ തയ്യാറാണെന്ന് കാണിക്കുന്ന ഒരു സിമ്പൽ നമുക്ക് എല്ലാവർക്കും വലം കൈകളെ വെച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ആ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ല. ചിലര് ഈ ദൈവത്തെ സ്തുതിക്കാമെന്ന് പറഞ്ഞാൽ സ്തുതിക്കാറില്ല. അപ്പൊ ഞാൻ ഓർക്കും ഇവർക്ക് ശബ്ദവും ഇല്ലാഞ്ഞിട്ടായിരിക്കും ക്ലൈമറ്റിന്റെ മാറ്റം കൊണ്ട് തൊണ്ടയൊക്കെ അടച്ചു പോയതായിരിക്കാമെന്ന്. വീട്ടിൽ ചെന്നപ്പോഴല്ലേ ഇവർക്ക് ശബ്ദം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. പിള്ളേരെ വഴക്ക് പറയുമ്പോഴും ഒക്കെ എന്തൊരു ശബ്ദമാണ്, അതിന്റെ പകുതി ശബ്ദം വരും. ദൈവത്തെ സ്തുതി വൈസലോ. നമുക്ക് ആകപ്പാട് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന അത് മാത്രമാണ്. സ്തോത്രാഴ്ച ഒന്നും സ്വർഗത്തിലേക്ക് പോകുന്നില്ല. വൈസലോ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്തു പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. നിത്യതയിൽ ആകപ്പാടെ നമുക്ക് ദൈവത്തിന് അർപ്പിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിത്യമായൊരു സ്തുതിയായിരിക്കും. അതുകൊണ്ട് ആ ബോധത്തോടെ നമുക്ക് ദൈവസേനയിൽ ഇരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ രക്ഷകനായി വെളിപ്പെടുന്നതിന് മുമ്പ് ഒരു 3.5 കൊല്ലക്കാലം താന് ഒരു ടീച്ചറായിരുന്നു. എന്തെങ്കിലും പഠിപ്പിക്കുന്ന ടീച്ചറല്ല കേട്ടോ, ദൈവത്തിന് സ്തോത്രം. ക്രാഫ്റ്റ് ഒന്നും പഠിപ്പിക്കുന്ന ടീച്ചറല്ലായിരുന്നു യേശു. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. യേശുവിനെ സമകാലീന ജനം ഒരിക്കൽ സംബോധന ചെയ്തത് നല്ല ഗുരുവെന്ന്. അപ്പോൾ നല്ലതല്ലാത്ത ഗുരുക്കന്മാരും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ നല്ല ഗുരുവെന്ന് വിളിച്ചത്. എന്നിട്ട് യേശുവിൽ നിന്ന് അവർ പഠിക്കാൻ ആഗ്രഹിച്ച വിദ്യ എന്നാണെന്നറിയാമോ? നല്ല ഗുരു ഞങ്ങളെ ഭാഷ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കണക്ക് പഠിപ്പിക്കണം എന്നൊന്നുമല്ല പറഞ്ഞത്, നിത്യജീവൻ പ്രാപിപ്പ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് അധ്യാത്മവിദ്യ പഠിക്കണമെങ്കിൽ യേശുവിന്റെ അടുക്ക വരണം. പ്രൈസല്ലോ. മരണയോർദാന്റെ അപ്പുറത്തുള്ള പരിപാടി വല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിന്റെ അടുക്ക വന്ന് പഠിക്കണം. പ്രൈസല്ലോ. ഞങ്ങളുടെ വീട്ടിൽ വന്ന ചില കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരിൽ പലരും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ അമ്പലങ്ങളുടെ ഒരു നടുവിലാണ് ഞങ്ങൾ താമസിക്കുന്നത് വേണമെങ്കിൽ പറയാം. ചമ്പക്കര എന്ന് പറയുന്ന സ്ഥലത്ത് തിരുമ്മ വൈദ്യന്മാരും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ അടുക്കൽ. ഞങ്ങൾ രാവിലെ ഇനി എഴുന്നേക്കാൻ ഒരല്പം താമസിച്ചു പോയാൽ ഞങ്ങളെ ഉണർത്തുന്ന ഒരു അമ്പലമുണ്ട് തൊട്ടടുത്ത്. 5 മണിയാകുമ്പോൾ ഗുരുനാഥൻ തുണജൈക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം, നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്നും പറഞ്ഞ് പൂന്താനെന്നും പൂരി പാടി ഒരു പാട്ട് കേട്ടാൽ ഞങ്ങൾ ചിലപ്പോൾ രാവിലെ എഴുന്നേക്കും. എല്ലാ ജന്മവും ഒരുപോലെയാണെന്നും എല്ലാ ജീവികളും ഒരുപോലെയാണെന്നൊക്കെ ഹിന്ദു ഫിലോസഫി പഠിപ്പിക്കുമെങ്കിലും അദ്ദേഹം പറയുന്നത് നരജന്മം സ്പെഷ്യലാണെന്ന്. മനുഷ്യജീവിതം ഒരു ഗോൾഡൻ ചാൻസ് ആണ്, അത് മറ്റൊരു ജന്മത്തിലും കിട്ടുകയില്ല. അതുകൊണ്ട് ആ ജന്മം തക്ക വിധത്തിൽ ഉപയോഗിക്കണം, സഫലമാക്കണമെന്ന് ഞങ്ങൾ അടിച്ചുവാണ്ടങ്ങനെ ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ ലോകത്തിന് വഴി കാണിച്ചു കൊടുത്ത ഒരേ ഒരു ഗുരു മാത്രമേ ഉള്ളൂ. ഞാൻ അനേകം പണ്ഡിതന്മാരായ ആളുകളുമായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു ഫിലോസഫി നല്ലപോലെ അറിയാവുന്ന ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ നിങ്ങളുടെ ഈ അവതാര കഥകളിൽ ഇൻകാർണേഷൻസ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അൾട്ടിമേറ്റായിട്ട് അതായത് ആത്യന്തികമായിട്ട് മനുഷ്യന്റെ സമഗ്രമായ സമൂലമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു അവതാരം ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആ അവതാരം കഴിഞ്ഞു പിന്നെ വേറൊരു അവതാരം വരേണ്ട കാര്യമില്ല, അങ്ങനത്തെ ഒരു അവതാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഇല്ലെന്ന്. കാരണം അവതാരങ്ങളെ കുറിച്ച് ഇപ്പോഴും അവർ പാടിക്കൊണ്ടിരിക്കുന്നത് സംഭവാമി യുഗേ യുഗേന്ന്. ഇനിയും വരുമെന്ന്. ഇത് ആദ്യത്തെ രാത്രി ആയതുകൊണ്ട് ഞാൻ അല്പം ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരിടത്ത് ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ നാട്ടിലൊരു യോഗത്തിൽ ഈ യുഗങ്ങൾ എന്നുള്ള വിഷയം ബൈബിളിലുണ്ടല്ലോ, അതേക്കുറിച്ച് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ നിങ്ങളെപ്പോലെ ഇങ്ങനെ പ്രിയപ്പെട്ട ഒത്തിരി പേരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു ഇത് ഏത് യുഗമാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട അമ്മച്ചി, അമ്മച്ചിയുടെ ശുദ്ധഗതി ഞാൻ മാനിക്കുന്നു, അമ്മച്ചി വിളിച്ചു പറഞ്ഞു ഇത് കലിയുഗമാണ്, കലിയുഗം. അത് ഈ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ആശയമാണ്. പൈസലോ നമ്മുടെ ബോധ്യം അനുസരിച്ച് ഇത് കലിയുഗമല്ല, പിന്നെ ആ കൃപായുഗമാണ്. അപ്പൊ ഈ കലിയുഗക്കാർ പറയുന്നത് എന്താണെന്നറിയാമോ, ക്രേത ത്രേത ദ്വാപര കലി എന്ന് പറഞ്ഞ് നാല് യുഗങ്ങളുണ്ട്. അത് നിത്യമായി കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന വണ്ടിച്ചക്രത്തിന്റെ കാലുകൾ പോലെ അതിങ്ങനെ എന്നുവെന്നും വന്നും പോയിയും കൊണ്ടിരിക്കുമെന്നാണ്. ഇന്ന് കലി വന്നെങ്കിൽ അവൻ അടുത്ത കറക്കത്തിൽ എന്നെങ്കിലും തിരിച്ചു വരും. അപ്പം വരാത്ത ഒരു കാലവുമില്ല. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണതയെക്കുറിച്ചുള്ള ടീച്ചിങ് ഒരു മതത്തിനുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ദൈവരാജ്യത്തിൽ ചെന്ന് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ദൈവം തമ്പുരാൻ നമ്മളോട് പറയാനിരിക്കട്ടെ, അങ്ങനെ പറയത്തില്ല, ആ നിങ്ങളിവിടെ വന്നല്ലോ ഒരു കോടി വർഷം നിങ്ങൾ സ്വർഗത്തിൽ എന്നോടുകൂടെ അതെ സന്തോഷമായിരുന്നതിന് ശേഷം പണ്ടത്തെ ഭൂമിയിലേക്ക് പഴയ ജീവിതം നയിക്കാൻ ഞാൻ പിന്നെ നിങ്ങളെ പറഞ്ഞുവിടും എന്നൊന്ന് പറഞ്ഞതായിട്ടൊന്ന് സങ്കല്പിക്കുക. അയ്യോ എനിക്ക് പിന്നെ ഒന്നും പറയാൻ എന്നെങ്കിലും ഞാൻ തിരിച്ചു പോകുമെങ്കിൽ, എന്നെങ്കിലും എൻ്റെ സന്തോഷത്തിന് ഭംഗം വരുമെങ്കിൽ എനിക്കൊരു സന്തോഷമില്ല. അപ്പൊ എൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ അത് ഇറ്റേണലായിരിക്കണം, അത് അൾട്ടിമേറ്റ് ആയിരിക്കണം. പൈസല്ലോ ഇത്രയും പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, നിത്യതയെക്കുറിച്ച്, നിത്യമായ രക്ഷയെക്കുറിച്ച് അതേ നമുക്ക് വഴി കാണിക്കുകയും അതിൽ കൊണ്ട് നമ്മളെ എത്തിക്കുകയും ചെയ്ത ഏക രക്ഷകനാണ് കർത്താവായ യേശു. അവന്റെ കൂടെ കൂട്ടുപണിക്കാരാരുമില്ല. പൈസല്ലോ അത് യേശു അവകാശപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനല്ലാതെ വേറെ ഒരു രക്ഷകൻ ഇല്ല എന്ന് അത് പഴയ നിയമം തുടങ്ങി പുതിയ നിയമം വരെ അവൻ അവകാശപ്പെട്ടു. അതുകൊണ്ട് യേശു ക്രിസ്തു പൂർണ്ണതയിൽ എത്തിച്ച ഒരു വലിയ മർമ്മം, അതാണ് ഞങ്ങളൊക്കെ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. പൈതലോ ഇനി ഒരു കാര്യം പറയാം, ഒരു സുവിശേഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ അഭിമാനമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഞാൻ യാക്കോബായിലായിരിക്കുമ്പോൾ എൻ്റെ ഡെസിഗ്നേഷൻ റെവറൻഡ് ഫാദറിന്. പിന്നെ ഞാനതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ മനസ്സിലായപ്പോൾ പൈസലോ അവരുദ്ദേശിക്കുന്ന ഫാദർ അങ്ങ് ഞാൻ വിട്ടു. ഇപ്പം മൂന്ന് പിള്ളേരുടെ ഫാദർ. പൈസലോ അത് മതി. പൈസലോ ഐ മഞ്ഞിവാഞ്ചലിസ്റ്റ്, ഒരു സുവിശേഷകൻ എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്നാണ്. അത് ഒരു നെഗറ്റീവായ പ്രയോഗമാണ്. ഞാൻ എനിക്ക് ലജ്ജയില്ലെന്ന് പറയാൻ കാരണം അനേകർ ലജ്ജിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്നാൽ വേറെ ഒരു പുതിയ നിയമ ഭക്തനായ ഒരു മിഷണറി ജെയിംസ് മോഫറ്റ് അദ്ദേഹമാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം ഈ പൗലോസിലിയ പറഞ്ഞ വാചകത്തെ ഒരാൾ ഇപ്പം ഭേദപ്പെടുത്തി പറഞ്ഞെങ്ങനെയാണ്, ഐ എം പ്രൗഡ് ഓഫ് ദ ഗോസ്പെൽ. രണ്ടും ഒന്ന് തന്നെയാണ്. പൗലോസിലിയ പറഞ്ഞു എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലെന്ന്, മോഫറ്റ് പറഞ്ഞു ഞാൻ സുവിശേഷത്തെ കുറിച്ച് അഭിമാനം കൊള്ളുന്നു. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയി ചീടാൻ ഭാഗ്യം. ദൂതഗേണം കാവലായിട്ടും അനുദിനം വേണിക്കാവൻ, ദൂതഗേണം കാവലായിട്ടും അനുദിനം വേണിക്കാവൻ, ദൂതനാമം ദൂതു കേൾക്കും ഓനമെന്നെ നൽകിയിടുന്നോ പാടും ഞാൻ മാറാമേ. ഇനി വചനത്തിലേക്ക്, ദൈവത്തിലേക്ക് നമ്മൾ സത്യത്തിരിക്കാം. നമ്മുടെ കർത്താവ് ഒരേ ഒരു സത്യം ലോകത്തോട് പറയാനാണ് വന്നതെങ്കിലും അവന് അതിനുവേണ്ടി പല മാധ്യമങ്ങൾ ഉപയോഗിച്ചു എന്ന് ഞാൻ പറയട്ടെ. അതായത് കർത്താവ് ജനിച്ച ആ സന്ദർഭത്തിൽ തന്നെ ദൂതന്മാർ ഈ വിവരം മുന്നമേ അറിഞ്ഞു, സ്വർഗമാണിത് അറിഞ്ഞത്. രണ്ടാമതായിട്ട് അറിയിച്ചത് അല്ലെങ്കിൽ ഈ അറിവ് നേടിയത് സിമ്പിൾ ഷെപ്പേർഡ്സ്, പാവപ്പെട്ട നിരക്ഷര കുട്ടികളായ ആട്ടിടയരാണ്. ദൈവസന്നിധിയിൽ എപ്പോഴും എളിയവരായിട്ട് ചെല്ലുന്ന ആളുകൾക്കാണ് മുൻഗണന എന്നുള്ളത് അത് വിളിച്ചു പറയും. എന്നാൽ മറ്റൊന്നുണ്ട്, ഇത് മൂന്നാംകര ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ലോകം പറയരുത്. അങ്ങനെ പറയാതിരിക്കാനായിട്ട് വൈസ്മെൻ, മാജി, ലേണർ പീപ്പിൾ, നക്ഷത്രം കണ്ടാൽ അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർ, അവരെയും ഇത് അറിയിച്ചു. പക്ഷെ അവരെ അറിയിച്ചത് വാക്കുകളാലല്ല, അടയാളങ്ങളാൽ. അടയാളം കണ്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവനെ അങ്ങനെ വിളിക്കും, ഭാഷ കൊണ്ട് കാര്യം മനസ്സിലാക്കി വരാൻ കഴിയുന്നവരെ അങ്ങനെയും അറിയിക്കും. ഒരേ സത്യമാണ് ഐശ്വരോ, പക്ഷേ അറിയിക്കുന്നതിന് വ്യത്യസ്തതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ രണ്ട് കൂട്ടരും വന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും ചെയ്യാനുള്ളത് ഒന്നാണ്. രണ്ട് വിധത്തിൽ അവർ വന്നെങ്കിലും അവരുടെ ഡെസ്റ്റിനേഷൻ, അവരുടെ ഫിനിഷിംഗ് പോയിന്റ് ഒന്നാണ്. ആട്ടിടയന്മാർ വന്നപ്പോൾ ശിശുവിനെ അമ്മയായി മറിയോടും പിന്നെ യൗസേപ്പിനോടും കൂടെ കണ്ടു, ശിശുവിനെ വണങ്ങിയിട്ട് അവർ കടന്നുപോയി. പിന്നെ വിദ്വാൻമാർ വഴിതെറ്റി ലക്ഷ്യത്തിലെത്തുമ്പോഴേക്ക് സമയം കുറെ പോയിരുന്നു. അവർ കണ്ടത് പുൽക്കൂട്ടിൽ വെച്ചല്ല, ആ വീട്ടിൽ ചെന്നെന്ന് എഴുതിയിരിക്കുന്നു. അത് നിങ്ങളുടെ ഗവേഷണം ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അവർ ചെന്നപ്പോഴും ഈ മൂന്ന് പേരെയും കണ്ടു. ഞാൻ ഒരല്പം ഭയം കലർത്തി ഒരു സത്യം ചിലപ്പോൾ പറയാറുണ്ട്. ഇവർ മൂന്ന് പേരും, വിദ്വാന്മാർ മൂന്ന് പേരാണെന്ന് പറയുന്നില്ല, പ്രതീകങ്ങളായിട്ട് മൂന്ന് വസ്തുക്കൾ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് മൂന്ന് എന്ന് നമ്മൾ പറയുന്നേ ഉള്ളൂ. ആട്ടിടന്മാർ ഒന്നും അറിയില്ല. പക്ഷെ ഇവര് ഈ രണ്ട് കൂട്ടരും ചെന്നിട്ട് മൂന്ന് പേരെയും കണ്ടെങ്കിലും പൈതലിനെ മാത്രമേ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും ഒരു മുന്തിരിക്കവും കാഴ്ചവെച്ചു. അപ്പൊ ഞാൻ പറയാറുള്ളത് ചിലർക്ക് ഈ സുബോധമൊന്നുമില്ല, ചെന്ന പാടെ ഈശോ മറിയാൻ ജോസേപ്പ് എന്നും പറഞ്ഞ് അങ്ങ് വന്നിച്ചലോ. ആരാധന ദൈവത്തിന് മാത്രം കൊടുക്കണം. ഇത് ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്നറിയാവോ? ഞാനിത് മനസ്സിലാക്കിയത് യേശു പറഞ്ഞ മനസ്സിലാക്കിയത്. സാത്താൻ പറഞ്ഞു ആരാധനയുടെ ഒരു ശകലം എനിക്കും കൂടെ തരാവോ, അതെന്റെ ഭാഷയാണ്. ഒരു പക്ഷെ ഇന്നത്തെ ആളുകളാണെങ്കിൽ ശകലം കൊടുത്തേക്കാവുന്നേ, ഒത്തിരി കിടപ്പുണ്ടല്ലോ. അത് തന്നെയുമല്ല, ലോകത്തിന്റെ മഹത്വമെല്ലാം മറുവിലയായിട്ട് കിട്ടുകയും കൂടെ ചെയ്യുമ്പോൾ ഇതൊരു ലാഭക്കച്ചവടമാണ് എന്ന് ചിന്തിക്കുമ്പോൾ യേശു ഷൗട്ട് ചെയ്തു, അവനെ ശാസിച്ചു, സാത്താനെ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവെന്ന് നീ കേട്ടിട്ടില്ലേ? അപ്പൊ ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ് എന്നുള്ളതും നമ്മൾ മറന്നുകൂടാത്ത ഒരു കാര്യമാണ്. പ്രൈസലോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ദൈവസന്നിധിയിൽ ഏത് ശുശ്രൂഷ ആര് ചെയ്യുമ്പോഴും അവര് ഒരു പോസ്റ്റ്മാന്റെ ജോലിയെ ചെയ്യാവുന്ന ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. അത് ഞാൻ ചിലടത്തൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. റിട്ടയേർഡ് പോസ്റ്റ്മാൻ കൂട്ടുകാരൻ്റെ കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് പോയപ്പോൾ രണ്ടു വശത്ത് നിൽക്കുന്ന കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞെന്നാ പറയുന്നത്, എൻ്റെ കാശ് കൊണ്ട് പണിയിച്ചതാ, ഇയാൾ മണി ഓർഡർ കൊണ്ട് കൊടുത്ത. സോ ശരിയാണ്, പക്ഷെ അതൊന്നും ഇയാളുടെ സ്വന്തമല്ല, ഇയാളൊരു ബെയറർ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത് കൊണ്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയേച്ച് അതിൻ്റെ ചോട്ടിൽ നിന്നു കടിയേൽക്കുന്നവൻ പിച്ചള സർപ്പത്തെ നോക്കട്ടെ എന്ന് ജനത്തോട് പറഞ്ഞു. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കും എന്ന് യേശു അതിനെ പൂർത്തീകരിച്ചു. വൈസ്തല്ലോ. അതുകൊണ്ട് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ പിടിക്കണം. അതുമായിട്ടൊരിക്കലും നമ്മൾ രാജി സമർപ്പിക്കരുത്, കോംപ്രമൈസ് അല്ലെങ്കിൽ ഒത്തുതീർപ്പിനും പോകരുത്. എന്നെ വ്യക്തിപരമായി നേരത്തെ പരിചയമുള്ള പലരും ഇവിടെ ഉണ്ട്. പരിചയമില്ലാത്തവർക്ക് വേണ്ടി, ഇന്ന് എന്നെ കാണുന്നവർക്ക് വേണ്ടി ഞാൻ എന്നെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നത് ക്ഷമിക്കണം. സാധാരണ അങ്ങനെ അനേകരും അവരവരെ കുറിച്ച് പറയാറില്ല, പക്ഷെ ഞാൻ പറയാറുണ്ട്. ഞാൻ വളരെ ശാന്തനായൊരു മനുഷ്യനാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഞാൻ കയറി ഇടപെടുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാറില്ല. വൈസറോ, വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ ഒരുത്തൻ ചീത്ത പറഞ്ഞാലും ഞാൻ ചിരിച്ചേച്ച് പോവുകയോ? എന്നാൽ എൻ്റെ വിശ്വാസ പ്രമാണത്തിന്മേൽ ഒരുത്തൻ കയ്യേറ്റം ചെയ്യാൻ വന്നാൽ ഞാൻ വിട്ടുകൊടുക്കും. വൈസലോ വൈസലോ, കാരണം എന്താണെന്നറിയാവോ? അതിന് ഞാൻ പൗലോസ്ലിഹായാണ് എൻ്റെ ഗുരുവായിട്ട് ആ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം മാനുഷികമല്ല, അത് ഞങ്ങൾ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, അത് അപ്പോസ്തലന്മാർ ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ താന് കൊരിന്ത്യാ ലേഖനത്തിൽ ഒരു ഭാഗത്ത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവിങ്ങൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. അപ്പൊ കർത്താവിന്റെ മെസ്സേജിനെ വ്യത്യാസപ്പെടുത്താൻ എനിക്ക് അവകാശം. വ്യത്യാസപ്പെടുത്തിയാൽ വിധി ദിവസത്തിൽ കർത്താവ് ചോദിക്കും, വൈസല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം ഞാൻ കട്ടായക്കാരനാണ് എന്നുള്ള വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇനി ഈ ചിന്തയിലേക്ക് മടങ്ങി വരാം. യേശു ഒരു ഗുരുവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. കർത്താവ് ഈ ചിലരോട് വളരെ സിമ്പിളായിട്ട് സംസാരിച്ചു. കാരണം കർത്താവിനറിയാം അവർക്ക് വലിയ ജ്ഞാനമൊന്നുമില്ല, അതുകൊണ്ട് മറപോരുകളായിട്ടൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല എന്നറിയാം. ഫോർ എക്സാമ്പിൾ, പാവപ്പെട്ട ഒരു ഒരു സമറിയാക്കാർക്ക് സ്ത്രീ, ഫിലോസഫി അറിയത്തില്ല, തിയോളജി അറിയത്തില്ല, സൈക്കോളജിയും അറിയത്തില്ല, വൈസ് എ ലോർഡ്, അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. അവളോട് ആരാധന എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് യേശു സംസാരിക്കുമ്പോൾ നിങ്ങൾ അവസരം പോലെ ആ ഭാഗം എടുത്തു വായിച്ചു നോക്കണം. ഒരു തിയറിയും പറഞ്ഞില്ല, വളരെ വ്യക്തമായിട്ട് അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവളോട് സംസാരിച്ചു. എന്നാൽ യേശു തൻ്റെ പരസ്യ പ്രഭാഷണങ്ങളിൽ തന്നെ പലപ്പോഴും ഉപയോഗിച്ച ഒരു മെത്തേഡാണ് പാരബിൾസ്, അല്ലെങ്കിൽ ഉപമകൾ എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രയോഗം. എന്താ ഈ ഉപമയെന്ന് പറഞ്ഞാൽ, ഗ്രാമർ പഠിച്ചവരും അലങ്കാരം പഠിച്ചവരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്, എന്നൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് പാരബിൾ? ഫ്രം ദ നോൺ ടു ദി അൺനോൺ, ഫ്രം ദ സെക്യുലർ ടു സ്പിരിച്വൽ, ഫ്രം ടൈമിലി ടു എറ്റേണൽ. അറിയാവുന്നതിൽ നിന്ന് അജ്ഞാതമായതിലേക്കും, ഭൗതികമായതിൽ നിന്ന് ആധ്യാത്മികമായതിലേക്കും, താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതിലേക്കും ഉള്ള ഒരു പഠന രീതിയാണ് ഉപമയെന്ന് പറയും. ഈ കർത്താവ് ചിലപ്പോൾ ഉപമയൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ പത്രോസും യോഹന്നാനും ഒക്കെ ഇരുന്ന് തലയൊക്കെ കുലിക്കുന്ന കണ്ട ഞങ്ങൾക്കിത് മുഴുവൻ മനസ്സിലായി എന്നുള്ള രീതിയിലാണ്. എന്നാൽ വീട്ടിൽ ചെന്ന് പറയുന്ന എന്നറിയോ, ഉടനെ പിന്നെ കർത്താവ് അദ്ദേഹത്തിനെ പോലെ ഇത്ര ശ്രേഷ്ഠമായ ഉപമകൾ പറഞ്ഞൊരു ഗുരു ആകാശത്തിന്റെ കീഴിലുണ്ടായിട്ടില്ല. സാധു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദാസനെ പൗലോസ്ലിഹ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ ജ്ഞാനവചനങ്ങളൊക്കെ ഞാൻ വളരെ വിലമതിക്കുന്നതാണ്. അദ്ദേഹം ഒത്തിരി ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. സാധു സുന്ദർ സിംഗിന്റെ കഥകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, വളരെ നല്ലതാണ്. നമ്മുടെ കർത്താവ് ഏത് ഉപമ പറഞ്ഞാലും തൻ്റെ പ്രമേയം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ആശയം അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഞാൻ ഈ പുറത്തുള്ള ഉദാഹരണങ്ങളൊന്നും അറിയാൻ പറയുന്നില്ലെങ്കിലും ചിലത് ഇങ്ങനെ തെളിയിക്കാൻ വേണ്ടി പറയും. ഞാനിവിടെ വന്നതിന് ശേഷം ഈ മനോരമ വായിച്ച അങ്ങ് അതുമായിട്ടൊന്ന് അങ്ങ് മലയാളം പത്രവുമായിട്ട് അങ്ങ് ഒത്തിരി പരിചയം വന്നതുകൊണ്ട് ഈ ഗൾഫ് ന്യൂസ് ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കുമെങ്കിലും മനോരമയുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ നോക്കും. അപ്പം ഇന്ന് അന്ന് തോന്നുന്നു ഒരു മനോരമ എടുത്ത് വായിച്ചപ്പോൾ നാട്ടിലൊരുത്തിന് ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചെന്ന് എന്നെ തെളിയിട്ടു. അപ്പം ഞാൻ സ്കൂളിൽ ഇങ്ങനെ പഠിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഈ ചാക്യാർ എന്ന് പറയുന്ന ഒരുത്തിന് ഈ അമ്പലങ്ങളിലൊക്കെ ആളുകളെ ആകർഷിക്കാനായിട്ട് വെളിപ്പെടും. അയാൾ നേരത്തെ ഒന്നും പഠിച്ചേച്ച് വരുന്നതല്ല, അന്നേരം മനസ്സിൽ തോന്നൊക്കെ വിളിച്ചു പോയി അതിന് കൂത്ത് പറയാന്നേ പറയും. അങ്ങനെ ചാക്യാർ കൂത്ത് പറഞ്ഞു. തിരുവേര് കൂത്ത് കേട്ടോണ്ടിരിക്കുന്ന നേരത്ത് വേറെ ഒരു മിടുക്കൻ ഉണ്ടായിരുന്നു അവിടെ. അയാൾ വേറെ നമ്പിയായിരുന്നു, കുഞ്ഞത്തമ്പിയായിരുന്നു അവിടെ. അയാൾ എന്ത് ചെയ്യുന്നറിയോ, അയാളൊരു തുള്ളൽക്കാരൻ്റെ വേഷം അവതരിപ്പിച്ച് ഇവിടെ ഈ കൂടിയിരുന്ന ആളുകളെ എല്ലാം അയാൾ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞതേ, എങ്ങനെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്നാൽ യേശു 3.5 വർഷക്കാലം മുഴുവൻ താൻ അതിനുവേണ്ടി അഹോരാത്രം അത് അധ്വാനിച്ചു. ഇടയ്ക്ക് എൻ്റെ സാക്ഷ്യം കേട്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ട് എന്ന് എനിക്കറിയാം. പ്ലീസ്, എന്നെ ആദ്യം കാണുന്നവരോ എൻ്റെ സാക്ഷി ഒട്ടും കേട്ടിട്ടില്ല അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വലങ്കര ദയവായി ഒന്ന് കേട്ടു. പലരും ഉണ്ടല്ലോ. ഓ, വളരെ പേരും. ഞാൻ അതിൻ്റെ ഒരു നുറുങ്ങ് പറയും. താലി പുലകന്യായം എന്ന് പറയുന്നത്, അതായത് കലത്തിലെ ചോറ് വെന്തതാണോന്ന് അറിയാൻ അമ്മച്ചിമാരൊക്കെ 1-2 എണ്ണം എടുത്ത് ഞെക്കി നോക്കാറില്ലേ. അതുപോലെ എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു കൊച്ചു ഭാഗം മാത്രം. ഞാൻ ഓർത്തഡോക്സ് വൈദ്യനായി ഇരിക്കുമ്പോൾ ഞാൻ കൊച്ചിലെ രക്ഷിക്കപ്പെട്ടവനായിരുന്നു. എൻ്റെ അന്നത്തെ പരിശ്രമത്തിൽ നിന്ന് തന്നെ അനേകരും രക്ഷയിലേക്ക് വരുവാനും ഇടയായി തീർന്നു ആ സഭാവൃത്തത്തിനുള്ളിൽ. അത് മറ്റു പട്ടക്കാർക്കൊക്കെ കണ്ണിൽ കരടായിട്ടൊക്കെ തീർന്നു. 2-3 സന്ദർഭങ്ങളിൽ സഭാ നേതൃത്വം എന്നെ വിളിച്ച് സ്നേഹരൂപത്തിൽ എന്നെ ശാസിക്കേണ്ടി വന്നു. അതിലൊന്ന്, ഞാൻ ഒരു പള്ളിയിൽ അവരെ നന്മ നിറഞ്ഞ മറിയമേന്ന് ചൊല്ലിയപ്പോൾ കൃപ നിറഞ്ഞ മറിയമേന്ന് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ തിരുത്തി പറഞ്ഞു. അത് ഞാൻ മെത്രാസിൻ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഗബ്രിയേൽ ദൂതൻ നന്മയെന്നാണോ കൃപയെന്നാണോ ഏത് വാക്കാ ഉപയോഗിച്ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഉടനെ ജയിക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, അദ്ദേഹം എന്താണോ നന്മയും കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയത്തില്ലെങ്കിലും എനിക്കറിയാം, അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നട്ടുച്ചയും പാതിരാത്രിയും പോലുള്ള വ്യത്യാസമുണ്ട്. വൈസറോ, അത് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തേത്, ഞാൻ കോട്ടയത്തിനടുത്തൊരു യൂണിയൻ കൺവെൻഷനിൽ പ്രസംഗിച്ചതാണ് എൻ്റെ പേരിലുള്ള രണ്ടാമത്തെ. CSIക്കാരും മാർത്തോമക്കാരും യാക്കോബക്കാരും കൂടെ കൂടി നടത്തിയൊരു കൺവെൻഷൻ. 3 കൂട്ടരും അവരവരുടെ സഭയിൽ നിന്ന് ഓരോ അച്ഛന്മാരെ എടുത്തു. CSI അച്ഛൻ, മാർത്തോമാച്ചൻ, ഓർത്തഡോക്സ് ഞാൻ. പ്രസംഗം കഴിഞ്ഞപ്പോൾ എത്ര പോലീസ് എന്നെ വിളിച്ച് വീണ്ടും വഴക്ക് പറഞ്ഞു. വേദവിപരീതികളുടെ കൂടെയാണോ താൻ പോയി പ്രസംഗിച്ചത് എന്നാ ചോദിച്ചു. ഞാൻ പറഞ്ഞത്, ഇനിയും വേദവിപരീതികളല്ല, മാർത്തോമാക്കാരും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, എടോ മാർത്തോമാക്കാർ ക്രിസ്ത്യാനികളല്ലടോ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കേൾക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കതൊന്ന് അറിഞ്ഞാൽ കൊള്ളാവും, താല്പര്യമുണ്ട്, എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരിച്ചുപോയി കേട്ടോ, എടോ 100 തൈലം പുരട്ടാത്തവനൊന്നും ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ട രണ്ടാമത്തെ വഴക്ക് പറച്ചിലായിട്ട് ഇതൊന്നും എൻ്റെ അകത്തോട്ട് കയറിയില്ല, കാരണം ഇതൊന്നും ശരിയല്ല ഈ പറയുന്നതെന്ന് എനിക്കറിയാം. 3, കോട്ടയം, പുതുപ്പള്ളി, മണ്ണർകാട് ഭാഗങ്ങളിൽ രക്ഷിക്കപ്പെട്ട ഒത്തിരി ഒത്തിരി ചെറുപ്പക്കാർ, ആൺകുട്ടികളും പെൺകുട്ടികളും വലിയവരും ഒക്കെ അടങ്ങുന്ന ആളുകളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു തീരുമാനം ചെയ്തു, നമുക്കൊരു പരസ്യവും നടത്തണം. അന്നൊക്കെ ആരും പരസ്യമൊന്നും മിണ്ടിപ്പോകുകയല്ല ആ ദേശത്ത്. കോട്ടയത്തിനടുത്ത് കുറിച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ വൈദിക വേഷത്തിൽ ഒരു സായംകാലം, അതേ സഹോദരങ്ങളെല്ലാം പാട്ടുമൊക്കെ പാടി നിൽക്കുമ്പോൾ പരിശോധന പ്രസംഗിച്ചു. എന്നെ വിളിച്ച് സെയിം മെത്ര പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. വഴക്ക് നമ്പർ 3. വൈദോ, ഈ പ്രാവശ്യം വഴക്ക് പറഞ്ഞ എന്നറിയോ, താന് നമ്മുടെ കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ചന്തയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചതായിട്ട് ഇവിടെ വിരം കിട്ടി, ശരിയാണോ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചതാണ്, സുവിശേഷമാണ് പ്രസംഗിച്ചെന്ന് പറഞ്ഞു. എടോ, സുവിശേഷം റോഡ് സൈഡിൽ നിന്ന് വിളിച്ച് പറയാനുള്ളതല്ല, അത് വിശുദ്ധ ദേവാലയത്തിനകത്ത് പറയാനുള്ളതാണ്, എനിക്കറിയാവോ? ഞാൻ ഉടനെ ചോദിച്ചു, നമ്മുടെ പൗലോസിലി ആ കപ്പലിന്റെ പുറത്ത് കയറി എന്ന് പ്രസംഗിച്ചു. പിന്നെ അദ്ദേഹത്തിന് സമയം കിട്ടുന്നിടത്ത്, സൗകര്യം കിട്ടുന്നിടത്ത് എല്ലാം അദ്ദേഹം നിന്നോട് പ്രസംഗിച്ചിട്ടില്ലേ? അതൊക്കെ പോട്ട്, നമ്മുടെ യേശുമേശി ആണെങ്കിൽ കാട്ടിലും തോട്ടിലും മേട്ടിലും പിന്നെ കടപ്പുറത്തും എവിടെല്ലാം സമയം കിട്ടുമോ അവിടെ എല്ലാം താൻ പോയി പ്രസംഗിച്ചിട്ടില്ലേ എന്ന് ഞാൻ പറഞ്ഞപ്പോ, എൻ്റെ പ്രിയരെ, ആ തിരുമനസ്സുണ്ടല്ലോ, അദ്ദേഹം ബോധമില്ലാത്ത ഒരു മനുഷ്യനെ പോലെ എന്നോട് പറഞ്ഞു കേൾക്കണോ? എടോ, പൗലോശ്രീയായുടെയും മൈശിയാതമ്പുരാന്റെ ഒന്നും രീതി അല്ലടോ നമ്മുടെ സഭയുടെ രീതി. അന്നേരമേ എനിക്ക് വിവരം മനസ്സിലായി, ഇത് 2 വഴിയാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെയാ ഞാൻ ഇന്ന് രാത്രി ഇവിടെ വരാനുള്ള കാരണം, അല്ലാതെ അനുസരണക്കോടെ ഒന്നും കാണിച്ച് ഒന്നും പോകുന്നതല്ല. ഒടുവിലുണ്ടുള്ള കാതോലിക്കാബാവയുടെ അടുക്കൽ 20 ചില്ലാന്ന് ചോദ്യങ്ങൾ എഴുതി അയച്ചവനാണ് ഞാൻ. മൂന്നാല് സഹോദരന്മാരും അതിന് അടിയൊപ്പെട്ടു. ഫസ്റ്റ് സൈൻ എന്റേതാണ്. ഒരു വിസ്താര കോടതി ഞങ്ങളെ വിളിച്ചു, ദേവലോക അരമനയിൽ വെച്ച് ഞങ്ങളെ ചോദ്യം ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ 20 ചോദ്യം ഒന്നും നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഒരെണ്ണം സാമ്പിളിന് പറയാം. ഒരെണ്ണം, നമ്മുടെ സഭയിൽ ആരെങ്കിലും പ്രോട്ടസ്റ്റന്റുകാരുടെ ഒരു കൺവെൻഷൻ കേൾക്കാൻ പോവുകയോ മറ്റോ ചെയ്താൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ, അവരെ നമ്മൾ വേദവിപരീതികളായി മുദ്ര ചാർത്തുകയും വേണ്ടി വന്നാൽ മുടക്കുകയും ചെയ്യാറുണ്ടല്ലോ. എനിക്കറിയാൻ ചേച്ചി അങ്ങനെ ചെയ്താൽ. എന്നാൽ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഒരു മദ്യപാനിയെ മുടക്കിയിട്ടുണ്ടോ? ഇതാണ് ഒരു ചോദ്യം. വന്ദേവയൂർത്തനായ കാതൊരിക്കാവ, ഞാൻ അദ്ദേഹത്തെ പറയാറുണ്ട്, സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ഇരിക്കും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ. ഇത്രയും തേജസ്സുള്ളവരെ ആദ്യം കണ്ടിട്ടില്ല. വേദവസ്തു അറിയാൻ വയ്യ എന്നൊരു കുറ്റമല്ലാതെ വേറെ പറയത്തക്ക യാതൊരു കുറ്റവും ഞാൻ അദ്ദേഹത്തിരിക്കണം. വൈസറോ അദ്ദേഹനോട് ചോദിച്ചു, എടോ മദ്യപന്മാരെ മുടക്കണമെന്ന് ഇത്ര ധീരതയോടെ പറയാൻ തനിക്ക് എന്താ അന്യായം? ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് അദ്ദേഹം ഓർത്ത്. ഞാൻ പറഞ്ഞ അങ്ങനല്ല തിരുമേനി, രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ പൗലോസപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അങ്ങനെ ഉണ്ടല്ലോ. രണ്ടാമത്, നമ്മുടെ ബൈലോസ് ഹൂതായ കാനോ എന്ന് പറയും. അതായത് എല്ലാ കൂട്ടർക്കും ഈ ബൈലോസ് ഉണ്ട്. അത് നിങ്ങൾക്കറിയാമോ, ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ഈ സ്ഥലത്ത് മുസ്ലിം സഹോദരങ്ങൾ, അവരും ഏതെങ്കിലും ഒരു ആക്ഷൻ, ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരുമ്പോൾ ഷാരിയ എന്ന് പറയുന്ന ഒരു നിയമം അവർക്കുണ്ട്, ഷാരിസ്റ്റ് ലോ. അത് വെച്ചാണ് അവർ ആക്ഷൻ എടുക്കുന്നത്. ഹൈന്ദവർക്കാണെങ്കിൽ മനുസ്മൃതി എന്ന് പറയും. മനുസ്മൃതി എന്റെ പുസ്തകത്തിന്റെ കൂടെ തീരുമ്പോണ്ട് മനുസ്മൃതി. പൈസല്ലോ കത്തോലിക്കർക്കാണെങ്കിൽ അവർക്ക് കാനൻ ലോ എന്ന് പറയും. പ്രോട്ടസ്റ്റന്റുകാർക്ക് 39 ആർട്ടിക്കിൾസ് എന്ന് പറയും. ആത്തോമക്കാർക്കും ഈ ചികിത്സക്കാർക്കും ഇവാഞ്ചലിക്കാർക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പുത്തനായിട്ട് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയത്തില്ല. ഓർത്തഡോക്സ് സിറിയാനി സഭകൾക്കെല്ലാം ഹൂദായ കാനോൻ എന്ന് പറയുന്ന ഒരു കാനോൻ. ഹൂദായ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗൈഡ് എന്ന, വഴി കാണിക്കുന്നു എന്ന. അത് കമ്പയിൽ ചെയ്ത ആള് ഗ്രിഗോറിയോസ് ബാർ എബ്രായ എന്ന് പറയുന്ന ഒരാളാണ്, മഹാപണ്ഡിതനായ ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം കൂട്ടിച്ചേർത്ത ഹൂദായ കാനോൻ 5 എന്ന് നിങ്ങൾ കേട്ടോണം. ഞാൻ കാതൊരിക്കവാട് പറഞ്ഞാണ് മദ്യപാനിയെ മുടക്കണം എന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവ്. ഹൂദായ കാനോൻ 5 തുടങ്ങുന്നത് എങ്ങനെയാണ്? മദ്യപന്മാരായി കാണപ്പെടുന്നവരെ പള്ളിക്കുറ്റത്തിൽ പുറത്താക്കേണ്ടതാകുന്നു. മദ്യപന്മാരായി കാണപ്പെടുന്നവരെ പള്ളിക്കുറ്റത്തിൽ പുറത്താക്കേണ്ടതാകുന്നു. ഇങ്ങനെ ബൈബിളിലെ ഒരു തെളിവും ഹൂദായ കാനോനിലെ ഒരു തെളിവും കൂടെ ചേർത്ത് ഞാൻ രണ്ട് ന്യായങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് ഇത് വെച്ച് മദ്യപന്മാരെ മുടക്കുന്നില്ല? ഉടനെ കാതോലിക്ക ബാബ ഔഗേൻ കാതോലിക്കോസ് എന്ന് പറയും, നല്ല മനുഷ്യൻ. അദ്ദേഹം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദീർഘശ്വാസം വിട്ടതിന് ശേഷം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, താനീ പറയുന്ന പോലെ മുടക്കിയാ പിന്നെ നമ്മുടെ സഭയിൽ ആര് കാണുകൂടൂ? ഇവിടെയൊക്കെ എന്റെ ഭാഗം ശരിയാണെന്ന് ഓരോ സന്ദർഭത്തിലും മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് നീങ്ങി. ഇന്ന് രാത്രിയിലും ഞാൻ നല്ല മനസ്സാക്ഷിയുള്ളവനായിട്ടാണ് നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി ഒരു പക്ഷേ എനിക്കിതേക്കുറിച്ച് ഒത്തിരി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ സാക്ഷ്യത്തിന്റെ ഒന്ന് രണ്ട് നുറുങ്ങൾ പറഞ്ഞാലും ഇന്ന് രാത്രി എനിക്ക് സന്തോഷമാണ്. ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അനേകരോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ആശയങ്ങളൊക്കെ തെറ്റാണ് എന്ന് ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. കേട്ടവരെല്ലാം പറയുന്നത് കാര്യമെല്ലാം ശരിയാണ്, എന്നാലും അതിലല്ലേ പരിചയിച്ചു പോയത് എന്നാ പറയുന്നു. പൈസലോ, അതിൽ ഏറ്റവും ദുഃഖകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഒരു നല്ല സ്വഭാവശുദ്ധിയൊക്കെ ഉള്ള മാന്യതയുള്ള ഒരു 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 സഹോദരി, ഈ പള്ളി കൂടുന്ന ഒരു സഹോദരി ഞങ്ങളുടെ ഉണ്ട. ഞാനും ഒരു പാസ്റ്ററും കൂടെ ആ സഹോദരിയോട് ഇങ്ങനെ ഉപദേശപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഓരോന്ന് പറയുമ്പോഴും ഈ സഹോദരി പറയും, നിങ്ങൾ പറഞ്ഞ ശരിയാ 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 ശരിയാ, എനിക്ക് ഒരേ തിരിവില്ല, ഞാൻ അസമ്മതിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സ്നാനവിഷയം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സൗരോട് പറഞ്ഞു, എല്ലാം സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നാ നമുക്ക് സ്നാനം കേൾക്കാം, അതിന് ദിവസം നിശ്ചയിക്കാം, പാസ്വേർഡ് പറയാം. ഉടനെ ഈ സൗകര്യം പറഞ്ഞു കേൾക്കണോ, വീട്ടിലെ അച്ഛായൻ മരിച്ച പേര് നിങ്ങൾ അറിഞ്ഞില്ലേ? ആ സഹോദരിയുടെ ഭർത്താവോ മരിച്ചിരുന്നു അടുത്ത സമയത്ത്. നമ്മൾ അറിയാം, അറിയാം, അറിഞ്ഞു. ഓ, ഇനിയിപ്പോളേ വേറെ പുതിയ ഉപദേശത്തിലൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല, ആ ചായനെ ഇട്ടതിൻ്റെ ഇപ്പുറത്ത് പോയി കിടക്കണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ എൻ്റെ കൂടെയുള്ള വാസോട് പറഞ്ഞു, വാസ ഇനിയും ആ സഹോദരിയോടൊന്നും പറയണ്ട, ഈ സഹോദരി ധരിച്ചു വെച്ചിരിക്കുന്നത് അച്ചായൻ്റെ ആ കവറിൻ്റെ ഇപ്പുറത്ത് സഹോദരിയെ കൊണ്ടിട്ടാൽ ഭർത്താനുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കാവെന്നുള്ള ഒരു ചിന്തയായി ഈ സഹോദരിയെ ഭരിക്കുന്നു. ആത്മലോകത്തെക്കുറിച്ച് ഈ സഹോദരിക്ക് ഒന്നും അറിയത്തില്ല. പ്രൈസലോ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ അനേകം ആളുകളോട് ഉപദേശ വിഷയങ്ങളൊക്കെ പറയുമ്പോഴും യു ആർ റോങ് എന്ന് ആരും വിതരെ പറഞ്ഞിട്ടില്ല. പ്രൈസലോ. അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഞങ്ങളെ കാണണം, നമുക്ക് സംബന്ധിച്ച് കൂടുതൽ സംവാദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ആ ലോകോത്തര സത്യം അല്ലെങ്കിൽ സാൽവേഷൻ, രക്ഷ എന്നുള്ള ആ വിഷയത്തെ ഒരു മൂന്ന് ഉപമകളിൽ നമ്മുടെ കർത്താവ് സമർത്ഥിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന അവസരം പോലെ വായിച്ചു നോക്കണം. അതിനകത്ത് 3 lost and 3 found എന്നാ പറയുന്നത്. അതായത് നഷ്ടമായി പോയ മൂന്ന് കാര്യങ്ങൾ തിരികെ കിട്ടി എന്ന് പറയുന്ന ഒരു പ്രമേയം ഈ അധ്യായത്തിൽ. അത് മൂന്ന് ഒരേ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നെങ്കിലും അത് മൂന്നാണെന്നും എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു. അതിലൊന്ന് തൊട്ടു പറയാം. ദ്രഹ്മപ്പണം നഷ്ടമായി പോയി. ഒരു സ്ത്രീയുടെ പേഴ്സിൽ നിന്ന് ഒരു ദ്രഹ്മപ്പണം നഷ്ടമായി പോയി. ദ്രഹ്മപ്പണത്തിന് നഷ്ടബോധം അറിയില്ല, നിലവിളിക്കാൻ കഴിയില്ല, ഞാൻ നഷ്ടപ്പെട്ടു പോയേ, ഞാനിവിടെ ഉണ്ട്, എന്നെ തിരക്കി വരണേ എന്ന് പറയാൻ കഴിയില്ല. ഇറ്റ്സ് എ മെറ്റീരിയൽ ലോസ്. ആ സ്ത്രീ തന്നെ അതിന്റെ ഫുൾ റിസ്ക് എടുത്തിട്ട് അർദ്ധരാത്രിയിൽ വിളക്ക് കത്തിച്ച് അടിച്ചു വാരി ഈ നഷ്ടമായി പോയതിനെ തിരിച്ചെടുത്തു. ദൈവം എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഈ ആദാമ്യ പാപം നിമിത്തം കുറഞ്ഞ പക്ഷം 3 മേഖലകളിൽ അധപ്പതനം ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് മെറ്റീരിയൽ ലോസ് ആണ്. അതായത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയില്ല. മനോഹരമായൊരു ഭൂമിയായിരുന്നു. ആദവുമായും പാപം ചെയ്തതോടുകൂടി അതാകെ കൺഫ്യൂഷനായി. മുള്ളും പറക്കാരും ഒക്കെ ഇവിടെ വ്യാപിച്ചു. ഗർഭനാശവും ഒക്കെ ഇവിടെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. നിലത്തിന് വീര്യമില്ലാതെ ആയിട്ടാണ് സൂപ്പർ മാനുവർ ഫോസ്ഫേറ്റ് ഒക്കെ പ്രയോഗിക്കേണ്ടി വന്നത്. അതിനു ആദം പാപം ചെയ്യുന്നതിന് ഫെർട്ടൈലായിരുന്നു, നല്ല ഫലപുഷ്ടിയുള്ള ഭൂമിയായിരുന്നു. പാപത്തിന്റെ ഫലമായിട്ട് ഭൂമിയിൽ അതേ വലിയ അധപ്പതനമുണ്ടായി. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കാലാവസ്ഥയുടെ വൈകൃതങ്ങൾ. ഇതൊന്നും ആദം പാപം ചെയ്യുന്നതിന് മുമ്പേ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അതിശൈത്യമോ അല്ലെങ്കിൽ അത്യുഷ്ണമോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സുഖപ്രദമായ ഒരു ലോകമായിരുന്നു അന്നത്തെ ലോകം. ഇതിനിടയ്ക്ക് ഞാൻ ഒരു സന്തോഷ വർത്തമാനം കൂടെ നിങ്ങളോട് പറയാം. നിങ്ങൾ ഞാൻ ശരിക്ക് പിടിച്ചൊക്കെ ജീവിക്കാമെങ്കിലുണ്ടല്ലോ, കുറച്ച് നാൾ കഴിയുമ്പം ഒരു നല്ല ലോകം നമുക്ക് കിട്ടും. അതിനായിരം ആണ്ട് വാഴ്ച എന്നാ പറയുന്നത്. അന്ന് ഭൂമിയിൽ യുദ്ധങ്ങളില്ല. അന്ന് പാപികൾ വരെ മര്യാദക്കാരായിരിക്കും. രക്ഷിക്കപ്പെടാത്തവർ വരെ പെന്തിക്കോസ്കാരേക്കാൾ നല്ല സ്വഭാവമുള്ളവരായിരിക്കും അന്നത്തെ ആ 1000 ആണ്ട് വാഴ്ചയിൽ. അപ്പോ അന്ന് ഈ പറയുന്ന പ്രകൃതിയിലെ ശാപങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഏകദേശം ഭൂമിയെ ശുദ്ധീകരിച്ച് ഉള്ള ഒരു വാഴ്ചയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമെന്നും എഴുതിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ്. അവിടെ പിന്നെ യാതൊരു ശാപദോഷങ്ങളും ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ ഈ പദാർത്ഥമയമായ ആ നഷ്ടത്തെയാണ് ഈ ദ്രഹ്മപ്പണത്തിന്റെ നാശം കുറിക്കുന്നതെന്ന് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു. രണ്ടാമത്തേത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരാടിന്റെ നഷ്ടമാണ്. ആടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ ഹിന്ദു ഫിലോസഫി അല്ലെങ്കിൽ ലോകത്തുള്ള അങ്ങനെ ഫിലോസഫിയൊക്കെ ആടും മനുഷ്യരും എല്ലാം ഒരേ ജീവന്റെ പല പ്രതിഭാസങ്ങളാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്റെ അടുക്ക പറയും, ലോകത്തിലൊരു ഒറ്റ കോടതിയിൽ ഒരാടിനെയോ ഒരു കാളയോ തൂക്കിക്കൊന്നതായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. മനുഷ്യന് പകരം വെക്കാവുന്ന പരിപാടിയല്ലിത്. മനുഷ്യന് പകരം മനുഷ്യൻ തന്നെ പോരാതിരിക്കുന്ന നേരത്താ സബ്ഹ്യൂമനായിരിക്കുന്ന കാളയും കഴുതയൊക്കെ അതേ കണക്കിലെടുക്കാൻ അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഒരു ആട് നഷ്ടമായി പോയി, ഇടയൻ തേടിയെടുത്തു എന്ന് പറയുന്നത് ഒരളവിൽ മനുഷ്യനെ കുറിക്കുന്നെങ്കിൽ തന്നെയും അത് ആടെന്നുള്ള നിലയിൽ അത് സബ്ഹ്യൂമൻ ദോഷനെയാണ് കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാന് സൺഡേ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ, ഓർത്തഡോക്സ് സൺഡേ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ, ഞാൻ കൊച്ചിലെ മുതൽ നല്ലപോലെ ബൈബിൾ വായിക്കുമായിരുന്നു. ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു അപ്പച്ചനാണ് അന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പച്ചൻ്റെ മുമ്പിൽ ഞാൻ കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കും. കൊച്ചനാണ്, അപ്പച്ചൻ പഠിപ്പിച്ചു, മക്കളെ ഈ കടുവായിക്കും പുലിക്കും ഈ ജന്തുക്കൾക്കൊക്കെ ആ പേരിട്ട് കൊടുത്ത ആരാന്ന് നിങ്ങൾക്കറിയാവോ? ഞങ്ങൾ പറഞ്ഞറിയത്തില്ല. അതൊക്കെ നമ്മുടെ വല്യപ്പച്ചനായ ആദാമാണ്. ആദാം ഇതിനൊക്കെ പേരിട്ടു. പേരിട്ട സമയത്ത് കടുവായും പുലിയെല്ലാം ഇങ്ങനെ തലകുനിച്ച് ബഹുമാനത്തോടെ ഇരുന്നപ്പോഴാണ് നമ്മുടെ അപ്പച്ചൻ ഇതിലെല്ലാം പേരിട്ടു. അപ്പൊ ഞാൻ വളരെ കൊച്ചനാണെങ്കിലും ഞാൻ പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്റെ കൊച്ചു മനസ്സ് ഞാൻ പറഞ്ഞു, ഈ അപ്പച്ചൻ പറയുന്നത് നുണയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ കടുവായിക്കും പുലിക്കുമൊക്കെ പേരിട്ടെന്ന്, അത് തലയും കുരിച്ചോണ്ട് ഇരുന്നെന്ന്, ഒരു പട്ടിയാണെങ്കിലും മനുഷ്യനെ കാണുമ്പോ ഇപ്പൊ കുരച്ചോണ്ടാവരുത്. അന്നേരം ആ കടുവായിക്കും പുലിക്കും പേരിട്ടു. പക്ഷെ പിന്നെ വേദവസം പഠിച്ചപ്പോഴാണ് എനിക്ക് വിവരം മനസ്സിലായി, അപ്പച്ചനെ പറഞ്ഞ കാര്യം ശരിയായിരുന്നു. നിഷ്പാപ യുഗത്തിൽ ഈ ജന്തുക്കളെല്ലാം മനുഷ്യനോട് അനുസരണവും വിധേയത്വമുള്ള ഒരവസ്ഥയിലായിരുന്നു. പാപം ഉണ്ടായിക്കഴിഞ്ഞാണ് ഇതെല്ലാം വിഘടിച്ചത്. അതിനുശേഷം ഈ പട്ടിയൊക്കെ നമ്മളെ ഓടിച്ചിട്ട് കഴിക്കാൻ പൈസലോ. അതിനു മുമ്പേ സകല ജീവികളും മനുഷ്യനും വേണ്ടിയായി. ഇനി ആയിരം ആണ്ട് വാഴ്ചയിൽ ഇത് മിക്കവാറും മടങ്ങി വരും കേട്ടോ. ചെന്നായും കുഞ്ഞാടും ഉള്ളിപ്പുലി കൊച്ചു ശിശുവും എല്ലാം കൂടെ ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു നല്ല വേളയുണ്ട്. അത് ഓർത്ത് സന്തോഷമുള്ളവരും ദൈവത്തിന് സ്തുതിച്ചാട്ട്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഒന്ന് മെറ്റീരിയൽ ലോസ് അല്ലെങ്കിൽ പദാർത്ഥ ലോകത്തിന്റെ വീണ്ടെടുപ്പ്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. രണ്ട്, ജന്തു ലോകം മനുഷ്യലോകത്തോട് അത് ഏകീഭവിച്ചുള്ളതായ ഒരു ജീവിതം. മൂന്നാമത്തേത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് ഞാൻ തൊട്ട് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരപ്പന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. ഈ രണ്ടെന്നുള്ളത് ചിലർക്കറിയില്ല. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഒത്തിരി പിള്ളേരുണ്ടാകുന്നത് ദുരിതമാണ്. അതുകൊണ്ട് പിള്ളേർ കുറഞ്ഞിരിക്കാമേ, സന്തുഷ്ട കുടുംബമാണ് എന്നൊക്കെ പറയുന്ന ഒരു ആശയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു എന്ന് പറയുന്നത് ചിലർ ധരിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിൽ രണ്ട് മക്കളായിരിക്കുമെന്ന് അല്ല, അത് തിയോളജിക്കൽ ടു ആണ്, ദൈവശാസ്ത്രം അനുസരിച്ചുള്ള രണ്ടാണ്. കർത്താവ് പറഞ്ഞ ആ കുടുംബത്തിലെ രണ്ടംഗങ്ങൾ മനുഷ്യാത്മാക്കളെ നിത്യതയിൽ രണ്ടായിട്ട് തിരിക്കൂ എന്നുള്ളതിന്റെ സൂചനയാണ്. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളവരും ഇനി ഉണ്ടാകുവാൻ പോകുന്നവരുമായ മനുഷ്യരെ എല്ലാം ഒന്നിച്ചു നിർത്തിയാൽ ചരിത്രം മാറി നിത്യത ഉദ്ഘാടനം ചെയ്യുമ്പോൾ രണ്ടു തരത്തിലുള്ള മക്കളായിട്ട് അവർ രണ്ടുപേരും മാറും. ഞാൻ എന്തിനാ മുഴുവപുത്രന്റെ കഥ നിങ്ങളെ ആവർത്തിച്ച് കേൾപ്പിക്കേണ്ട കാര്യമല്ലോ. യോ യു നോ ഇറ്റ് വെൽ, നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. ആ കഥ അവസാനിച്ചപ്പോ ഉണ്ടല്ലോ, മുഴുവപുത്രന്റെ കഥ അവസാനിച്ചപ്പം കഥ കടച്ചപ്പോ ഉണ്ടല്ലോ, മൂത്തവൻ വെളിയിലും ഇളയവൻ അകത്തും. പിന്നെ ആ കഥ തുറന്നായിട്ട് അവിടെ ഞാൻ കാണുന്നില്ല. നിത്യത കത്തനിടുമ്പോൾ മനുഷ്യവർഗൻ രണ്ടായി തിരിക്കപ്പെടും. അങ്ങനെ ആ അർത്ഥത്തിലുള്ള രണ്ട് മക്കളാണ്. ഇനിയും ആ ഇളയ മകനെ കുറിച്ച് ഞാൻ വേഗത്തിൽ പറയാം. ഉണ്ടിരുന്നപ്പോ ഒരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ ഇവനൊരു കാലക്കേട് തോന്നി. എന്നാന്ന് ചോദിച്ചാല് നല്ല സുഖമായിട്ട് നല്ല ഒരു അപ്പന്റെ വീട്ടിൽ അല്ലല്ലാതെ ജീവിച്ച സമയത്ത് ഏതാണ്ട് ഒരു കുറവ് ഇവന് തോന്നി. അവൻ അപ്പനോട് ഒരു ദിവസം ന്യായവാദം ചെയ്തു. ലോയാണ് അവിടെ നമ്മൾ കാണുന്ന ലോ. അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടെന്ന് പറഞ്ഞു. അത് കോർട്ട് ഭാഷയാണ് കേട്ടോ. വരേണ്ടെന്ന് പറഞ്ഞു. അപ്പനോട് കണക്ക് പറഞ്ഞു. അപ്പനാണ് ഒരു നല്ല അപ്പനാണ്. ഇടയ്ക്ക് ഞാൻ ഒരിക്കൽ ഈ മുടിയപുത്രന്റെ ഈ കഥ ഞാൻ ഒരു നാട്ടിലൊരു കൺവെൻഷൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ഞാൻ ഓഡിയൻസിനോട് പറഞ്ഞു, സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു കൊച്ചന് ഇങ്ങനെ അലഞ്ഞു വിരിഞ്ഞ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മയാ നെഞ്ചിലടിച്ചോണ്ട് ഓടിച്ചിരുന്നത് അല്ലേ, നമ്മുടെ സൗകര്യമാർക്കറിയാം. ഒരു പിള്ളേർ ആരെങ്കിലും അങ്ങനെ പോയിട്ട് തിരിച്ചു വരികയാണ്, അപ്പൻ പുറകിലെ നിൽക്കുള്ളൂ, എന്താ മോനെ എന്നും പറഞ്ഞ് തലകി ചാടുന്ന അമ്മയാ. അപ്പൊ ഞാന് ആ യോഗത്തിൽ പറഞ്ഞു, അപ്പനാണല്ലോ ഓടിച്ചെല്ലുന്നത്, ആ കഥയിൽ ഇങ്ങ അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഒരു ശുദ്ധാത്മാവായ ഒരാൾ വിളിച്ചു പറഞ്ഞ കേട്ടോ, അമ്മ മരിച്ചുപോയത് മുടിയമ്പത്തിന്റെ കഥയില് അമ്മ മരിച്ചുപോയതെന്നാ ആ അദ്ദേഹം പറഞ്ഞത്. ഞാൻ പിന്നെ അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു, അല്ല കർത്താവ് ഉദ്ദേശിക്കുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ സ്വർഗീയ കുടുംബമാണ്. സ്വർഗീയ കുടുംബത്തിലെ അപ്പനും അമ്മയും ദൈവം തന്നെ, അപ്പനും അമ്മയും ചേർന്ന ആളത്വമാണ് ദൈവം. വൈസല്ലോ, അതുകൊണ്ട് അമ്മയെ പ്രത്യേകമായിട്ട് അവിടെ കാണിക്കാത്തത്. ആ വീട്ടിൽ സെർവൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്കറിയാമല്ലോ. ഇനി ഞാൻ അതിൻ്റെ ആ വിഷയത്തിലേക്ക് ഓടി വരാം. അപ്പനാണെങ്കിൽ ഒരു പ്രത്യേക അപ്പനാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ അപ്പന്മാരെ ആദ്യം കണ്ടിട്ടില്ല. ഇന്ന് ഒരു സാധാരണ അപ്പനാണെങ്കിൽ ഇങ്ങനെ ഒരാൾ ഒരു മകൻ അവകാശവാദം പറയുമ്പോൾ പറട്ടെ, ഞാൻ വേർപ്പൊഴുക്കി ഞാനില്ലായ്മയിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാടാ, നിന്നെയൊക്കെ വളർത്തിയതൊക്കെ എങ്ങനെയാന്ന് എനിക്കറിയാം, നീ കണക്ക് ചോദിക്കാൻ വന്നിരിക്കുന്നു, കാര്യേലടാ എന്നാ സാധാരണ അപ്പന്മാർ പറയുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ അപ്പൻ പറയുന്നത് ചോദിച്ച് ഉടനെ അങ്ങ് എഴുതി കൊടുക്കുക അല്ല, വൈസല്ലോ, അത് ഒരു മർമ്മമാണ്. ദൈവത്തിൻ്റെ രീതി അങ്ങനെയാണ്. ദൈവം വളരെ കട്ടായക്കാരനാണെങ്കിലും അവകാശവാദം ചെയ്യുന്നവന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോയി അനുഭവിച്ചേച്ച് വാടാത്ത വൈസല്ലോ. ഫ്രീ വില്ലെന്ന് പറയും, സ്വതന്ത്ര ബുദ്ധി. ഏത് മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ച് ലോകത്തിലേക്ക് അയച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ മൂലധനമായിട്ട് കൊടുത്താൽ വിട്ടെന്നാ ചിന്തകന്മാർ പറയുന്നത്. ഒന്ന് ഗുഡ് കോൺഷ്യൻസ്, നല്ല മനസ്സാക്ഷി. രണ്ട്, അത് കൈകാര്യം ചെയ്യാനുള്ള ഫ്രീ വിൽ. ഇത് രണ്ടും കൊടുത്തത് കൊണ്ടാണ് ദൈവത്തിന് നമ്മളെ ന്യായം വിധിക്കാൻ കഴിയുന്നത്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ തരാതിരുന്നെങ്കിൽ നമ്മളെ ന്യായം വിധിക്കുവാൻ ദൈവത്തിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല. ഈ സത്യം ഇന്നൊരു പുതിയ സന്തോഷ വാർത്തയായിട്ട് അറിഞ്ഞതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇവനെന്ത് ചെയ്തെന്നറിയാമോ? ഇക്കാലത്തെ പോലെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാവുന്ന സമ്പത്തല്ലല്ലോ. അന്ന് ഇതെല്ലാം കൂടെ വിറ്റ് മനുഷ്യർക്ക് കാണത്തക്ക വിധത്തിൽ ഒരു സ്ഥൂല വസ്തുവായിട്ട്, പൊന്നായിട്ടോ വെള്ളിയായിട്ടോ ഒക്കെ ആയിരിക്കാം, താനെ വീട്ടിൽ നിന്ന് പോയി. അപ്പോഴേ കണ്ടവരെല്ലാം മനസ്സിലാക്കി ഷെയറും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. അതാണല്ലോ ലോകത്തിന്റെ മനഃശാസ്ത്രം. അപ്പൊ ഇവന്റെ കയ്യിൽ ഒത്തിരി കാശുണ്ട്, കൂട്ടുകൂടിയേക്കാവെന്ന് വിചാരിച്ചു. അയ്യോ, കൂട്ടുകാരാ പിന്നെ, വീട് വിട്ടോടനെ കൂട്ടുകാരാ, കാണുന്നോ കാണുന്നോ ചോദിക്കുന്നത്, എന്നെ പരിചയമില്ല എന്നാ ചോദിച്ചു. ഇല്ല, നമ്മൾ അവിടെ വെച്ച് കണ്ടല്ലോ, എവിടെ വെച്ചാ ഇത്ര വേഗം മറന്നുപോയോ? എല്ലാരും സ്നേഹിതരാ, എല്ലാരും സ്നേഹിതരാ. നിനക്ക് സൗന്ദര്യമുള്ളപ്പോൾ, നിനക്ക് സമ്പത്തുള്ളപ്പോൾ, നിനക്ക് നല്ല ജോലിയുള്ളപ്പോൾ എല്ലാം സ്നേഹിതരെ. പൈസ ഈ സ്നേഹത്തെക്കുറിച്ച് ബൈബിൾ ക്ലാസ് ഒക്കെ പഠിച്ചവർക്കറിയാം, സ്നേഹത്തിന് മൂലപദ ഭാഷയിൽ പദങ്ങളുണ്ട്. അതിൽ ഈ സിനിമയിലും മറ്റുമുള്ള സ്നേഹമുണ്ടല്ലോ, അതിനെ ഈറോസ് എന്നാ പറയും. പൈസലോ ജഡീക സ്നേഹം, സോക്കേട് പിടിച്ച് എല്ലും തെളിഞ്ഞ് കണ്ണും താണ് നടക്കുന്ന ഒരു സ്ത്രീയെ ആക്ട് ചെയ്യാനായിട്ട് വല്ലവരും വിളിച്ചു കേട്ടു. ഗ്രാമർ ഉള്ളപ്പോൾ മാത്രമേ ആരെങ്കിലും തേടി വരൂ. അതുകൊണ്ടേ ഈറോസിന്റെ വിളി വരുമ്പോ ആരും പോകരുത് കേട്ടോ. നിനക്ക് ഡയബറ്റീസ് ഒക്കെ പിടിച്ച് നീ എല്ലും തോലും ആയി കഴിയുമ്പോട്ടല്ലോ ഈറോസ് സൈഡിൽ കൂടെ പോയാൽ തിരിഞ്ഞു നോക്കി. അതേസമയം തന്നെ വേറൊരു സ്നേഹമുണ്ട്, അത് സിനിമയിലെ സ്നേഹമല്ല, കാൽവരിയിലെ സ്നേഹം. അതിന്റെ പേര് അഗാപ്പേ എന്നാണ്. അഗാപ്പേ, ശത്രുക്കളായിരിക്കുമ്പോ നമ്മെ സ്നേഹിച്ചു, ദൈവത്തെ ആകർഷിക്കാൻ ഒന്നുമില്ലാതിരുന്നപ്പോ പിറ്റിഫുൾ ലവ്, ദയോടുകൂടി നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ടാ ഇന്ന് ഇവിടെ ഞാനും നീളം നിൽക്കുന്ന, അല്ല നമ്മുടെ ഏതാണ്ട് കണ്ടുകൊണ്ട് ദൈവം ആകർഷിക്കപ്പെട്ട് നമ്മളെ ഇവിടെ കൊണ്ടുവന്നൊന്നുമല്ല. എസക്കിയേൽ കണ്ട ആ അസ്ഥീൻ താഴ്വരയിലെ ഗതിയാ നമ്മുടെ ഗതി. ഒന്നിനോടൊന്നും ബന്ധമില്ലാതെ ഉണങ്ങി പ്രത്യാശിച്ച് ഭംഗം വന്ന് കിടന്ന് എല്ലും കൂട്ടത്തെ എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി സൈന്യമാക്കിയെന്ന് മറച്ച പോലെയാ ഇപ്പോ പറ്റിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയാ. ഞാൻ കൺക്ലൂഷനിലേക്ക് വേഗം വരട്ടെ. മുടിയമ്പുത്രൻ ചെന്ന് സ്വപ്നലോകത്തിൽ എന്ന പോലെ കുറച്ച് നാള് ഇങ്ങനെ കഴിച്ചുകൂട്ടി വീടിനെ കുറിച്ചുള്ള ചിന്ത പോലും അവന്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. ആടിയും പാടിയും രസിച്ചും നാളുകൾ മുന്നോട്ട് നീക്കി. നിങ്ങൾ ഒരു കാര്യം കേട്ടോ, മുമ്പേ ഇവിടെ കർത്താവിന്റെ ദാസൻ ഭാഗം വായിച്ചപ്പോൾ അത് ചില ടെക്നിക്കൽ പദങ്ങൾ അവിടെ എഴുതി. അത് ഒന്ന്, അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മുഴുവൻ ചെലവായാറേ. സ്പെൻഡ് ഓൾ, ഇനി ഒന്നും മിച്ചമില്ല. അപ്പന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് മുഴുവൻ സ്പെൻഡായിപ്പോയി, ചെലവായിപ്പോയി. ആദാമ്യ പാപത്താൽ സംഭവിച്ചത് അതാണ്. ഒന്നും മിച്ചമില്ല, ഒരു നീക്കിയിരിപ്പുമില്ല, എല്ലാം നഷ്ടമായിപ്പോയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, ഈ സെമിറ്റിക് കൾച്ചർ പഠിച്ച ആളുകൾക്കറിയാം, അത് ഈ യഹൂദന്മാർക്കും മുസ്ലിം സഹോദരന്മാർക്കും ഒക്കെ അവര് സെയിം കൾച്ചർ സൂക്ഷിക്കുന്നുണ്ട്. അതായത് പന്നി ഇവർക്കെല്ലാം ഹരമാണ്, എല്ലാം അറിയാം, വളരെ ഹറാമാണ്, നിഷിദ്ധമാണ്. പക്ഷേ ആഹാരം കഴിക്കാനില്ല, ആരും ഒന്നും കൊടുക്കുകയില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ മാന്യത വല്ലതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ട്, ഒടുവിലൊരു പന്നിക്കുട്ടി കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. ആരെ മുടിയുമ്പോൾ ബൈക്കോട്ട് വല്ലതും പോകണ്ടേ? പിന്നെ അവിടെ അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ആ പന്നിക്കൂട്ടിലും സുഖമായി ജോലി ചെയ്യാൻ അവന് ഒത്തില്ല, ടെമ്പററി ജോലിയാണ് കിട്ടിയത്. അവിടുന്ന് അവനെ പിരിച്ചു വിട്ടു. അതെന്താ അതിൻ്റെ കാരണമെന്ന് ഞാനിങ്ങനെ ഇരിച്ചപ്പോൾ ആരാണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഈ പന്നി ഫാമിൻ്റെ ഓണറോട് എന്ന് പറഞ്ഞു കാണും, നമ്മൾ പുത്തനായിട്ട് ഒരാളിനെ ഇവിടെ എടുത്തില്ലേ, എടുത്തു അയാളെ പറഞ്ഞു വിടുന്നതായിരിക്കും പന്നിക്ക് നല്ലത്. അതിനാ ആ തവിടും പയറും എല്ലാം കൂടെ കുഴച്ച് വെച്ച് മുഴുവൻ ആള് തിന്നേ. അയ്യോ ആ ക്രൂരനായ യജമാനുണ്ടല്ലോ, അത് മുഴുവൻ വിശ്വസിച്ചിട്ട് അവനെ പിരിച്ചുവിട്ടു. ഒരു ദിവസം പൂർത്തീകരിക്കാൻ തോന്നില്ല. പന്നിക്കൂട്ടിൽ നിന്ന് നിന്നെ ഔട്ടാക്കിയാൽ ഇനി എവിടാ നിനക്ക് ജോലി കിട്ടുന്നത്? ദ മീനസ്റ്റ് ജോബ്, നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നികൃഷ്ടവും ഏറ്റവും എളിയതുമായ ഒരു സ്ഥലത്ത് നിന്ന് നിന്നെ പിരിച്ചുവിട്ടു. ഇനി നിനക്ക് ആശയ്ക്ക് വകയൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ഇമാജിനേഷനാണ്, അങ്ങനൊന്നും വേദസ്ഥയിൽ എഴുതിയിട്ടില്ലെങ്കിലും എല്ലാവരും തള്ളിക്കഴിഞ്ഞപ്പോൾ കീറിയ മുതിയ വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് അവനൊരു മരത്തെ ചാരി ഇന്ന് കുറേ നേരം ഇരുന്നു ഭൂതകാല വിചാരം ചെയ്തു. അവിടെ മുതലാണ് അത് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഞാൻ നോക്കി, എൻ്റെ കയ്യിൽ ഒരു റെഡ് ലെറ്റർ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്നത് വെൻ ഹി കെയിം ടു ഹിംസെൽഫ്, അവൻ അവനിലേക്ക് തന്നെ തിരിച്ചു വന്നപ്പോ. അതിന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സുബോധം വന്നപ്പോഴെന്നാണ്. പ്രൈസല്ലോ, എപ്പോഴാ ഒരു മനുഷ്യന് വാസ്തവത്തിൽ സുബോധം വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആത്മീയ ഭാഷയില് അപ്പന്റെ വീടിനെ ഓർമ്മ വരുമ്പോഴല്ലോ. അതുവരെ നീ മായാലോകത്തിൽ സിനിമാ കൊട്ടകയുടെ കാര്യവും വേശ്യാലയത്തിന്റെ കാര്യവും ഒക്കെ ചിന്തിച്ച് നടന്നവനാണ്. എന്നാൽ നീ എവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നവനാണെന്നുള്ള ബോധം നിന്നിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് നിനക്ക് യഥാർത്ഥത്തിൽ സുബോധമുണ്ടായത്. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം, ചിലക്ക് സുബോധം വന്നാലും ഈ വിട്ടുവിട്ട് സുബോധം വരുന്നവർ ഒന്ന് മയങ്ങും പിന്നെയും തെളി. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ വന്ന്. പിന്നെ രണ്ടാമത് അപ്പം എൻ്റെ വീട്ടിൽ ഒന്ന് പോയേ കൊള്ളായിരുന്നു, നല്ല ഉടുപ്പ് എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് വേണം. പിന്നെ ദേഹം ഒന്ന് നന്നായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പണ്ട് ഒരു ഡോക്ടറുടെ സഹോദരിയെക്കുറിച്ച് ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഡോക്ടർ ആരും ഡയബറ്റോളജിസ്റ്റാണ്, അതായത് ഡയബറ്റീസിന് എക്സ്പെർട്ട് ഡോക്ടറാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയെ ഇദ്ദേഹം നാളുകൾക്ക് ശേഷം ചെന്ന് കണ്ടു, ഡയബറ്റീസ് ഇതിനെ ബാധിച്ച് ചാകാറായിരിക്കുന്ന ഒരു സഹോദരി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എൻ്റെ പെങ്ങളെ നീ എന്താ ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി നാളായി, എനിക്ക് ഈ സോക്കേടാന്നുള്ള വിവരം ഒന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പെങ്ങൾ ആങ്ങളോട് പറഞ്ഞേക്കണോ, അതെ എൻ്റെ ദേഹം അങ്ങ് തീരെ അങ്ങ് പോയി, എന്നെ കണ്ടാൽ അറിയാൻ വയ്യാത്ത ഒരു രീതിയിലായിപ്പോയി, ദേഹമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കാറെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞതിനെ അറിയോ, നീ നന്നായിട്ട് വരാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ നിന്നോട് പറയുന്നത് നന്നാകാൻ, നീ എൻ്റെ അടുക്ക വന്നാൽ ഞാൻ നിന്നെ നന്നാക്കി തരാം. അന്നേരം നീ പറയുന്നത് നീ നന്നായിട്ട് എൻ്റെ അടുക്ക വരാം. ഇന്ന് പലരുടെയും ചിന്താഗതി ചെയ്താ നന്നായിട്ട് ദൈവത്തിൻ്റെ അടുക്ക ചെല്ലാൻ ചിരിക്കുക. വായിച്ചല്ലോ, ദൈവം നിന്നോട് പറയുന്നത് നീ നന്നാകാനായിട്ട് എൻ്റെ അടുക്ക വരാൻ. ഒടുവിൽ ഇവന് സത്യം പറഞ്ഞാൽ സുബോധം ഉദിച്ചെന്ന് ഞാൻ സമ്മതിച്ച എങ്ങനെയാണെന്നറിയാമോ? അവന് കിട്ടിയ സുബോധമനുസരിച്ച് അവൻ അന്നേരം തന്നെ എഴുന്നേറ്റ് നടന്നു. നീ അവധിക്ക് വെച്ചിരുന്നെങ്കിൽ മനോരമയെ കാണാമായിരുന്നു അവിടെ ഒരുത്തൻ ചത്തു കിടക്കുന്ന. പൈസറോ, അതുകൊണ്ട് നിനക്ക് സുബോധം വന്നപ്പോൾ തന്നെ നീ അപ്പന്റെ വീട്ടിലേക്ക് പോയത് നിന്റെ ഭാഗ്യം. എന്നിട്ട് ബാക്കി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇവൻ അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചെന്നൊന്നും അല്ല വേദവസ്തുത എഴുതിയിരിക്കുന്നത്, ആണോ? അപ്പൻ്റെ വീട്ടിൽ ചെന്നേ കോളിംഗ് ബെൽ അടിച്ചതല്ല, വേലക്കാരെ വിളിച്ചിട്ട് കതകിൻ്റെ മറവി പോയിരുന്നോണ്ട് ഞാൻ വന്ന വിവരം അപ്പൻ അറിയരുത് എന്നും പറഞ്ഞ് അപ്പൻ്റെ കാൽപരിമാറ്റം കേൾക്കുമ്പോൾ ഒതുങ്ങുകയും അപ്പൻ അങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ പഴഞ്ചോറിരിപ്പുണ്ടോ, കീറിയ ഉടുപ്പ് വല്ലതും കിടപ്പുണ്ടോ? നീ ഇങ്ങനെ ആ വീട്ടിൽ വന്നെങ്കിൽ നീ എത്ര നാൾ പോർക്ക് കൂട്ടി? ബൈസലോ, വേദപുസ്തകത്തിൽ യേശു പറഞ്ഞ ഉപമയിൽ ഞാൻ നമ്മൾ കാണുന്നത് ദൂരത്ത് നിന്ന് കണ്ടു മനസ്സലിഞ്ഞ അപ്പൻ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി മനസ്സലിഞ്ഞ അപ്പൻ ദൂരത്ത് നിന്ന് കണ്ടു. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഇവർ തമ്മിൽ മീറ്റ് ചെയ്തപ്പോൾ ഇവരിൽ ആർക്കാ സ്പീഡ് കൂടുതലെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവൻ തൂങ്ങി തൂങ്ങിയാണ് നടക്കുന്നത്, അപ്പൻ ഓടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു പാപിക്ക് ദൈവത്തോട് യോജിക്കുവാനുള്ള താല്പര്യത്തെക്കാൾ ഒരു പാപിയെ സ്വന്തമാക്കുവാൻ ദൈവത്തിനുള്ള വ്യഗ്രതയാണ് ആ ഓടിവരുന്ന പിതാവിൽ ഞാൻ കാണുന്നത്. ദൈവത്തിന് സ്തോത്രമുണ്ടാകും. ഒരു കാര്യം കൂടെ പറയാം, ഇനി എനിക്ക് എൻ്റെ ചിന്തയിൽ വല്ല അപാകത ഉണ്ട്, തിരുത്തിത്തരാം നിങ്ങൾക്ക്. ഇവർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ട് വന്ന് അയാളുടെ മധ്യസ്ഥയിലാണോ ഇവരെ തമ്മിൽ യോജിപ്പിച്ചു വന്നു. അങ്ങനെ ഒരു മധ്യസ്ഥനേ അവിടെ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റോ പള്ളിയിലെ അച്ഛനോ ആരെങ്കിലും മധ്യസ്ഥനായിട്ട് അതിൻ്റെ അകത്ത് കയറിയിരുന്നെങ്കിൽ പൊട്ടിപ്പോയി. അനുഗമിക്കുന്ന പാപിയെ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഒരു മധ്യസ്ഥൻ വേണ്ട. വേദപുസ്തകം പറയുന്നത് ഏക മധ്യസ്ഥൻ. ഒരു വ്യാഖ്യാതാവ് പറയുന്ന കേൾക്കണോ, ഈ മുടിയമ്പുത്രനെ അപ്പൻ സ്വീകരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ എ ഫാക്ടറി വാസ് കിൽഡ് എന്നാണ്. അതായത് നല്ല കൊഴുത്ത ഒരു മൃഗത്തെ അവിടെ കൊന്നതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, സദ്യ പൂർത്തീകരിക്കാനായിട്ട്. അത് യേശു കർത്താവിനെ സൂചിപ്പിക്കുന്ന ആ ഒരു ചിന്തകന്റെ അഭിപ്രായം. ഐ എഗ്രി, ഞാൻ ഇത് സമ്മതിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇനി ഞാൻ എൻ്റെ പ്രസംഗം ഒട്ടും നീട്ടുന്നില്ല, കാരണം പരിമിതമായ സമയത്തുള്ളിൽ നമ്മൾ നിർത്തുന്നതായിരിക്കും നല്ലത്. ദൈവത്തിന് സ്തോത്രം. അവൻ വേറെ ഒന്നും അപ്പനോട് ചോദിച്ചില്ല. അപ്പനോട് അവൻ ആകെപ്പാടെ പറഞ്ഞത് എൻ്റെ അപ്പ എന്റെ പാപം ക്ഷമിക്കണമെന്നവർ, എന്റെ പാപം ക്ഷമിക്കണമെന്നവർ പാപം ക്ഷമിക്കും. ഉടുപ്പിന്റെ കാര്യം അവൻ പറഞ്ഞില്ല, ചെരുപ്പിന്റെ കാര്യം അവൻ പറഞ്ഞില്ല. ഇന്ന് രാത്രി എന്റെ സഹോദരങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിങ്കിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ പാപമോചനം എന്നുള്ള വിഷയം നീ മുൻഗണനയായിട്ട് നീ എടുക്കുമെങ്കിൽ, ദൈവത്തോട് നീ യോജിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിന് വേണ്ടി കെയർ ചെയ്യുന്നത് നിന്റെ അപ്പനാണ്. അപ്പൻ വേലക്കാരോടാ പറഞ്ഞത് ഇവന് നല്ല അങ്കി കൊണ്ട കൊടുക്കാൻ, നല്ല ചെരുപ്പ് കൊടുക്കാൻ, നല്ല ആഹാരം കൊടുക്കാൻ അപ്പൻ ഇവനോട് കൽപ്പിച്ചതാണ്. ഇവൻ അവിടെ ആജിച്ചതല്ല. അതുകൊണ്ട് ആത്മരക്ഷയ്ക്ക് മുൻഗണന കൊടുത്തു കഴിയുമ്പോൾ ദേഹരക്ഷയും കൂടി അതിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ കൂടുതലായിട്ട് അറിയാം, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിലയേറിയ ഒരു സാധനം എന്തെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു കൂട്ടിനകത്തിട്ട് തരാൻ നിങ്ങൾ കേണം, അപേക്ഷിക്കേണ്ട കാര്യമില്ല. അത് അതിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. വൈസലോ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതോടുകൂടി അതോടുകൂടി ആവശ്യമുള്ള സകലതും നൽകുന്ന ഒരു ദൈവനീതിയാണ് ദൈവത്തിന്റെ നീതി. സത്യം പറഞ്ഞാൽ ഈ മുടിയമ്പുത്രന്റെ ഉപമ എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ കടഞ്ഞെടുത്ത സംഗ്രഹം, അത് സകല ഉപദേശങ്ങൾ കൂടെ ഒന്നിച്ച് കൊള്ളിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അതിനകത്ത് സ്വർഗവും ഭൂമിയും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. മേ ഐ സ്റ്റോപ്പ് ഹിയർ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി, തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ആ ചേട്ടൻ വയലിൽ നിന്ന് വരുന്നത്, ഈ ചേട്ടനെ കുറിച്ച് ഞാൻ പറയുന്നത് എന്നാണെന്നറിയാവോ? ഈ ചേട്ടന് ഞാൻ ഇട്ടിരിക്കുന്ന പേരിതാണ് വീട്ടിലെ മുടിയമ്പത്തം. വീട്ടിലെ മുടിയമ്പത്തം എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരം പോകുകയില്ല, അകത്ത് കയറുകയില്ല. വന്നിരിക്കുന്നു എൻ്റെ അനിയനാണെന്ന് പറഞ്ഞവർക്ക് എല്ലാം കളഞ്ഞു വിളിച്ചേറ്റ് എന്ന് പറഞ്ഞേ പറയാ, ഈ അപ്പൻ ഇതുവരെ എൻ്റെ ചങ്ങാതിമാരുടെ കൂടെ സന്തോഷിക്കാനിരിക്കരുത്, ഒരു ആട്ടുമുട്ടിയെ പോലും തന്നിട്ടില്ലെന്ന് അവർ തന്നെ. വീട്ടിലാണ് താമസം, പക്ഷെ ചങ്ങാതിമാരുടെ ഇടയിലാണ് പുള്ളിയുടെ മനസ്സ്. ഇങ്ങനെ ചെല്ലുണ്ട്, ഇവർ നിത്യത ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർ കഥകിന് പുറകിലായി. നമുക്ക് നമ്മളെ കുറിച്ച് പറയാനുള്ളത് വൺസ് ഐ വാസ് ലോസ്റ്റ് നൗ ഐ ആം ഫൗണ്ട്. ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ തിരികെ പ്രാപിക്കപ്പെട്ടവനാണ്. ഒരിക്കൽ ഞാൻ ദൂരസ്ഥനായിരുന്നു, ഇന്ന് ഞാൻ സമീപസ്ഥനാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ പ്രഥമ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്ന് ദൈവത്തെക്കാൾ കൂടുതലായി ലോകത്തെ സ്നേഹിച്ച്, അത് ഭവനത്തെക്കാൾ കൂടുതലായി സഖികളെ ഇഷ്ടപ്പെട്ട്, അങ്ങനെ അകലച്ചരിക്കുന്ന ആരെങ്കിലും രാത്രി ഉണ്ടെങ്കിൽ അവർക്കൊരു മടങ്ങി വരവിൻ്റെ രാത്രിയായി തിരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് വാദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ യുവാക്കളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ചോദനം ചെയ്യുമാറാകട്ടെ.